ഫൈസലോ ദൈവത്തിന് മഹത്വം. തുടർന്ന് മാവേലിക്കരയ്ക്ക് അടുത്ത് വെട്ടിയാറുള്ള ബ്രദർ ജോസ് മാത്യു സൗദിയിൽ താൻ ജോലിയിലായിരുന്നപ്പോൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയുണ്ടായി. അവിടെ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ച വിധങ്ങളെ കുറിച്ചുള്ള തന്റെ സാക്ഷ്യം തുടർന്നുള്ള നിമിഷങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്.
കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഇളയവന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ആരാധനയിൽ എന്റെ യേശുവിന്റെ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മുടെ യേശു ഇന്നും ജീവിക്കുന്നു. അവന്റെ മക്കൾ ഏത് പ്രതികൂലത്തിന് നഗവിടി വിലകപ്പെട്ടാലും ഇന്നും തന്റെ ദൂതനെ അയച്ച് വിടിവിക്കുവാൻ കഴിവുള്ളവനാണ് യേശു. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടിവിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ വെച്ച് കർത്താവിനെ ആരാധിച്ചതിന് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. 1994 ജോലിയോടുള്ള ബന്ധത്തിൽ സൗദിയിൽ പോകുവാൻ കർത്താവ് ഒരു വഴിയൊരുക്കി. സൗദിയിലെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിലെ പോലെ ആരാധനാ സ്വാതന്ത്ര്യമൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. വേദപുസ്തകം കൊണ്ട് നടക്കുവാൻ പറ്റത്തില്ല. അത്രമാത്രം വലിയ പ്രതികൂലം നിറഞ്ഞ സ്ഥലം. ഞാൻ പോകാൻ നേരം എന്നെ കൊണ്ടുപോകുന്ന ആൾ പറഞ്ഞു, വേദപുസ്തകം എടുത്താൽ എയർപോർട്ടിൽ വെച്ചത് വലിച്ചു കയറും, അല്ലെങ്കിൽ എടുത്തുകളെയും അത് കൊണ്ടുപോകുവാനും സാധിച്ചില്ല. അങ്ങനെ അവിടെ ചെന്നു. ജോലിയുണ്ട്, ശമ്പളമുണ്ട്, എങ്കിലും ആരാധന ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ജീവിതത്തിൽ. ആരാധനയുടെ സന്തോഷം അനുഭവിക്കുന്ന ദൈവമക്കൾക്കറിയാം ആരാധന നഷ്ടമായാൽ അതിൻ്റെ വേദന. ഏകദേശം 3 മാസം കഴിഞ്ഞു. വേദപുസ്തകം വായിക്കുവാനില്ല, കൂടെ പ്രാർത്ഥിക്കുവാൻ സഹോദരന്മാരില്ല. വീർപ്പ് മുട്ടുന്നത് പോലെ ഒരു അനുഭവം. അവിടെ പലരോടും തിരക്കി, ആരെങ്കിലും ദൈവമക്കളുണ്ടോ, രഹസ്യ പ്രാർത്ഥനയുണ്ടോ. പല ക്രിസ്ത്യാനികളും പറഞ്ഞു, ഈ കാര്യം മാത്രം ഇവിടെ മിണ്ടിപ്പോകരുത്. എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവെ, കൂടെ പ്രാർത്ഥിക്കുവാൻ ഈ മരുഭൂമി ചില ജീവിതങ്ങളെ ഒരുക്കണമേ എന്ന്. ദൈവമക്കളെ പറയട്ടെ, 6 മാസം കഴിഞ്ഞപ്പോൾ കുറുത്തിക്കാട്ടുള്ള ചാക്കോ സഹോദരനെ യാദൃച്ഛികമായി കാണുവാനിടയായി. ഈ സഹോദരനും ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവെ ചിലരെ തരണമേ എന്ന്. അങ്ങനെ ചാക്കോ സഹോദരനും കൂടെ വേറെ 2 സഹോദരന്മാരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരുകൂടി തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ സഹോദരന്റെ റൂമിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, ആയിരിക്കുന്ന സ്ഥാനങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്ക്, ദൈവം കൂടെ ആരാധിപ്പാൻ ചില ജീവിതങ്ങളെ ഒരുക്കും. 4 പേരുകൂടി പ്രാർത്ഥന തുടങ്ങി. ചുറ്റും വലിയ പ്രതികൂലം. ഉറക്കെ പാടുവാൻ കഴിയത്തില്ല, കൈയടിക്കുവാൻ കഴിയത്തില്ല. വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങൾ കൂടി വരുന്നത്. എന്നാൽ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ മറ്റു ചില സഹോദരങ്ങൾ കൂടെ കൂട്ടായ്മയ്ക്ക് കടന്നു വരുവാൻ തുടങ്ങി. നാട്ടിൽ പലരും ജോലിയില്ലാതെ ഭാരപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവം വഴി തുറന്ന് മരുഭൂമിയിലായിരിക്കും തീരുമാനമെടുക്കും. മരുഭൂമിയിൽ ചെന്നാൽ ശക്തമായി ദൈവത്തെ ആരാധിച്ചോളാം. എന്നാൽ അവിടെ വന്നു കഴിഞ്ഞ് അവിടുത്തെ അറബികളെ പേടിച്ച് ബന്ദക്കോസ്തുകാരാണെന്ന് പറയാൻ പോലും പേടിയ. പത്രോസ് തീകായാൻ ഇരുന്നപ്പോൾ ഒരു ബാല്യക്കാരത്തി വന്ന് പറഞ്ഞു, നീയും അവൻ്റെ കൂടെ ഉള്ളവനാണെന്ന്. പത്രോസ് പറഞ്ഞു, ഞാൻ അവനെ അറിയുന്നത് പോലുമില്ല എന്ന് പറയുന്ന സഹോദരന്മാരുമുണ്ട്. എന്നാൽ പറയട്ടെ, 4 പേരുകൂടി പ്രാർത്ഥിച്ച കൂടി വരവ് 1 വർഷം കഴിഞ്ഞപ്പോൾ 40 പേരായി. മോശയെ എവിടെ വളർത്തത്തില്ലെന്ന് കൽപ്പന പുറപ്പെട്ടുവോ അതേ കൊട്ടാരത്തിൽ തന്നെ മോശയെ വളർത്തിയെടുത്തതുപോലെ ചുറ്റും പ്രതികൂലമായി. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം 40 പേരായി കൂടി ഒരു വർദ്ധിപ്പിക്കുവാനിടയായി. നമുക്കെതിരെ ശത്രു എത്ര പ്രാവശ്യം വെല്ലുവിളിച്ചതാ, വളരാൻ അനുവദിക്കത്തില്ല, വളർത്തത്തില്ല, തകർത്തു കളയാൻ എത്ര പ്രാവശ്യം പദ്ധതി ഒരുക്കിയതാ. മോശ ജനിച്ച സമയത്ത് എത്ര കുഞ്ഞുങ്ങളെയാ കൊന്ന് നൈൽ നദിയിൽ കൊന്നുകളഞ്ഞിട്ടത്. നമ്മുടെ സമപ്രായക്കാർ, ചുറ്റുപാടുള്ളവർ എത്ര പേരാ കഴിഞ്ഞ നാളിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. നമ്മെ തകർക്കാൻ നോക്കിയവരുടെ അഡ്രസ് ഇന്ന് ലോകത്തിലില്ല. നമ്മളെ, നമ്മുടെ കുടുംബത്തെ, തലമുറകളെ ദേശത്ത് ഉയർത്തത്തില്ല, നിർത്തത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്നും ദൈവം നമ്മെ നിർത്തിയില്ലേ, മാനിച്ചില്ലേ, സ്തോത്രം. എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. ചുറ്റും പ്രതികൂലം, അതിന് നടുവിലും ദൈവം 40 പേരാക്കി വളർത്തി. അതുകൊണ്ട് വെല്ലുവിളികൾ കേട്ട് ഭയപ്പെട്ടു പോകരുത്, സൂക്ഷിപ്പാൻ ദൈവം ശക്തനാ. ഇത്രയും പേർ ഒന്നിച്ച് കൂടി വരുമ്പോഴും സഹോദരന്മാർ പരസ്പരം പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ ആരാധിക്കും. അങ്ങനെ 1 വർഷം കടന്നുപോയി. 1996 മെയ് 24 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് സഭായോഗം തുടങ്ങി. പുനലൂരുള്ള ഒരു ശമവിളിച്ചാനാണ് ആരാധന ലീഡ് ചെയ്യുന്നത്. അന്ന് 27 പേര് സഭായോഗത്തിനുണ്ട്, ബാക്കിയുള്ളവർക്ക് അന്ന് ഡ്യൂട്ടിയാണ്. ഏകദേശം 11 മണിയായപ്പോൾ അവിടെ അടുത്തുള്ളവർ ആരോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് ഇവിടെ അന്യമതസ്ഥരായ വേറൊരു കൂട്ടർ പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന്. ഉടൻ തന്നെ 12 മണിയാകുന്ന സമയത്ത് ഒരു 25 പോലീസുകാരും മതത്തിന്റെ മൂപ്പന്മാർ 10-25 പേരും കൂടെ വന്ന് ഞങ്ങൾ ആരാധിച്ച റൂം വളകയുണ്ടായി. ആ സ്ഥലത്തെ പ്രധാന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആചാനുബാഹുവായ ആ മനുഷ്യൻ, ഈ മനുഷ്യൻ വന്ന് വാതിൽ മുട്ടി. ഒരു സഹോദരൻ ചെന്ന് വാതിൽ തുറന്നു. ആ മനുഷ്യനെ കണ്ടാലേ പേടിച്ചു പോകും. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ചോദിച്ചു, ഈ ദേശത്ത് നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ല, പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. നിങ്ങൾ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ 27 പേരെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ദൈവമക്കളെ, അന്യദേശത്ത് കർത്താവിനെ ആരാധിച്ചതിന് അന്ന് ഈ കൈകളിൽ ചങ്ങലയിട്ട് ഞങ്ങളെ 27 പേരെയും അവിടെയുള്ള ജയിലിൽ അടയ്ക്കുകയുണ്ടായി. നിങ്ങൾ നോർത്ത് നോക്കിക്ക്, അന്യദേശത്ത് കാട്ടറബികളുടെ കയ്യിൽപ്പെട്ട് കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ടു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങളുടെ 20 പേരുടെയും വീടുകളിൽ ഈ വിവരമറിയുകയുണ്ടായി. ഞങ്ങളെ ജയിലിൽ അടച്ചെങ്കിലും അതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി തന്നു. നാട്ടിൽ പലരും പറഞ്ഞു, മക്കളെ ഇരുട്ടറയിലായിരിക്കും ഇട്ടിരിക്കുന്നത്, ഇതൊക്കെ കേട്ടാൽ ഏത് മാതാപിതാക്കളുടെ ഹൃദയമാണ് തകരാത്തത്. അങ്ങനെ ഞങ്ങളുടെ 27 പേരുടെയും വീട്ടിലെ അടുപ്പിലെത്തി അന്ന് കെട്ടതാ. ഒരു ചെറിയ മുറി, അതിനകത്ത് ഞങ്ങളെ എല്ലാവരെയും ഒന്നിച്ചാക്കി പുറത്തുനിന്ന് കാരാഗ്രഹം ഭദ്രമായി പൂട്ടി. ഒരു പോലീസുകാരനെ കാവലുമാക്കി. കാരാഗ്രഹത്തിനകത്താണെങ്കിലും അത്ഭുതകരമായ ദൈവം ഞങ്ങളെ വഴി നടത്തി. ഇതിനകത്തു നിന്നും ഒരു ദൈവിക വിടുതൽ, അതായിരുന്നു ഞങ്ങളുടെ ചിന്ത, പ്രാർത്ഥന. ഒരു ദിവസം ഞങ്ങൾ 27 പേരും കൂടെ തീരുമാനിച്ചു ജയിലിനകത്ത് ഒരു ഉപവാസം നടത്തുവാൻ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് പോലീസുകാരൻ ശ്രദ്ധിച്ച് ഞങ്ങൾ ആരും കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഉടനെ ഫോൺ ചെയ്ത് തലപ്പത്തിരിക്കുന്ന മെയിൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല, ഇവർ പട്ടിണി കിടക്കുകയാണെന്ന്. ഉടൻ തന്നെ ആ മെയിൻ ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇവിടെ കിടന്ന് മരിച്ചാൽ അവർ സമാധാനം പറയണം. ആ മനുഷ്യൻ ഞങ്ങളെ ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അവിടുന്ന് പോയത്. ദിവസങ്ങൾ ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, അഞ്ചു കഴിഞ്ഞു, ഒരു വിടുതലുമില്ല. 10-ാം ദിവസമായി. 10-ാം ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞു, നിങ്ങളെ ആരെയും ഇനി ഇവിടെ നിർത്തുന്ന പ്രശ്നമില്ല, നിങ്ങൾ ചെയ്തത് രാജ്യദ്രോഹ കുറ്റമായതുകൊണ്ട് പൊതുസ്ഥലത്ത് കൊണ്ടുപോയി 100 അടി അടിച്ച് മുടിയൊക്കെ മൊട്ടയടിച്ച് സാധനങ്ങളൊന്നും പിടിപ്പിക്കാതെ വെറുങ്കയ്യോടെ കുറ്റവാളികളെ പോലെ നാട് കടത്തുമെന്ന് പറയുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ട വിവരം ലോകത്തിൽ എവിടെയൊക്കെ ദൈവമക്കളുണ്ടോ അവരെല്ലാവരും ഞങ്ങളെ ഈ വിവരം അറിയുവാനിടയായി. ഇന്ത്യയിൽ, മിഡിൽ ഈസ്റ്റിലെ, അമേരിക്കയിലെ അനേക സഭകളിലുള്ള ദൈവമക്കൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പത്രോസ് കാരാഗ്രഹത്തിനകത്തടയ്ക്കപ്പെട്ടപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതുപോലെ അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. 15 ദിവസം കഴിഞ്ഞ് 16-ാം ദിവസമായി. ഒരു വിടുതലുമില്ല. ഞാൻ ഓർപ്പിച്ചല്ലോ ഞങ്ങളുടെ വിഷയമറിഞ്ഞ അനേക ദൈവമക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തിയപ്പോൾ സ്വർഗം അടങ്ങിയിരുന്നില്ല. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എഴുന്നേറ്റു. ദൈവത്തിലെ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നോക്കി. നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരുപക്ഷെ ചിലപ്പോൾ ചില ദിവസങ്ങൾ മറുപടി കിട്ടാതെ താമസിച്ചേക്കാം, എന്നാൽ എന്നും സ്വർഗം അടങ്ങിയിരിക്കത്തില്ല. യഹോവ ഒരു മഹാവീരനെ പോലെ പ്രവർത്തിക്കുവാൻ എഴുന്നേൽക്കും. സദൃശവാക്യം 21:1 നാം വായിക്കുന്നു, രാജാക്കന്മാരുടെ ഹൃദയം നീർത്തോട് കണക്ക് ദൈവകരങ്ങളിൽ ഇരിക്കുന്നു, ദൈവം അതിനെ ഇഷ്ടമുള്ളിടത്തേക്ക് ചലിപ്പിക്കുന്നു. രാജാവിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെടുവാൻ തുടങ്ങി. 17-ാം ദിവസം രാവിലെ 10 മണിയായപ്പോൾ രാജാവിന്റെ ഓർഡർ വന്ന് ഞങ്ങളെ എല്ലാവരെയും വെറുതെ വിട്ടേക്കുവാൻ. യഹൂദജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്ന് പത്രോസിനെ വിടുവിച്ചതുപോലെ, എന്തായിരുന്നു യഹൂദജനത്തിന്റെ പ്രതീക്ഷ? യാക്കോവിനെ വാളുകൊണ്ട് കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലും. ഇനി അവന്റെ ജീവിതം അവസാനിച്ചു. ഇതായിരുന്നു പ്രതീക്ഷ. നിനക്കെതിരെ ശത്രു പല പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട്. ഞങ്ങൾക്കെതിരെ പലരും പ്രതീക്ഷിച്ചു ഇനി ഇവരെ പുറംലോകം കാണത്തില്ല, പൊതുസ്ഥലത്ത് കൊണ്ടുപോയി 100 അടി കിട്ടും, ആ അടിയോടുകൂടെ നട്ടെല്ല് തകരും. അവിടെ അടിക്കുന്നത് നട്ടെല്ലിന്റെ കണ്ണിക്ക, പ്രത്യേകം പരിശീലനം ചെയ്തവരാണ് അത് ചെയ്യുന്നത്. അതേ ഒരു 50 അടി കൊണ്ടാ മതി നട്ടെല്ലിന് ക്ഷതം സംഭവിക്കും, പിന്നെ ജീവിച്ചിരുന്നാലും എന്നും രോഗിയായിരിക്കും, ജോലി ചെയ്യുവാൻ കഴിയത്തില്ല, നിവർന്നു നിൽക്കുവാൻ കഴിയത്തില്ല. ആ അടി കൊള്ളുക മാത്രമല്ല, കുറ്റവാളികളെ പോലെ മുടിമൊട്ടയടിച്ച് അവിടെ നിന്ന് ഞങ്ങളെ നാട്ടിലേക്ക് അയക്കും. ഇതായിരുന്നു പലരും പ്രതീക്ഷിച്ചത്. എന്നാൽ ശിക്ഷയൊന്നും കൂടാതെ ഒരു പോറൽ പോലും ഏൽക്കാൻ ദൈവം ഞങ്ങളെ അതിനകത്തു നിന്ന് വിടുവിച്ചു. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മൾ പലരും പറയും, പഴയ നിമ ഭക്തന്മാരുടെ കാലത്ത് അത്ഭുതങ്ങൾ നടന്നു, ഇന്ന് ഇതൊന്നും നടക്കത്തില്ല. നീ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ? നീ ഒരു ദൈവവേദലാണോ? ഒരു പ്രതികൂലത്തിൽ നീ അകപ്പെട്ടാൽ നിന്റെ ദൈവം അടങ്ങിയിരിക്കത്തില്ല. യഹോവ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇന്നും ശക്തന. ഞങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പ് 358 പേരെ പ്രാർത്ഥിച്ചതിന് പലപ്പോഴായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും നാട്ടിൽ കയറ്റി വിടുകയായിരുന്നു. 17 ദിവസം ആ ജയിലിൽ കിടന്നത്. ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദാനിയേലിനെ സിംഹക്കൂട്ടിൽ ഒരു കേടും കൂടാതെ സൂക്ഷിച്ചതുപോലെ ദൈവം ഞങ്ങളെ ജയിലിനകത്തും അത്ഭുതകരമായി സൂക്ഷിച്ചു. ഞങ്ങൾ ജയിലിൽ നിന്നും ഇറങ്ങി അവിടെ സിറ്റിയിൽ ചെന്നപ്പോൾ അവർക്കെല്ലാം വലിയ അതിശയം. അനേകർ പറഞ്ഞു, നിങ്ങളുടെ ദൈവം ജീവിക്കുന്നവനാ. കാരണം മതപരമായ വിഷയത്തിന് അറസ്റ്റ് ചെയ്താൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ആ ദേശത്ത്. എന്നാൽ ദൈവമഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി. അത്ഭുതങ്ങളുടെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഈ ദൈവം ഇന്നും ജീവിക്കുന്നു. ശദ്രക്ക് മേശക് അബേദ്നെഹോവേ, നീ തീച്ചൂളയ്ക്കകത്ത് കിടന്ന് വെന്തുപോകുന്നത് കണ്ട് രസിക്കുന്നവരല്ല നിന്റെ ദൈവം. നാലാമനായി നിന്റെ കൂടെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുന്നവനാവൻ. നീ ദാനിയേലിനെ പോലെ സിംഹക്കൂട്ടിൽ വീഴുമ്പോൾ നിന്നെ വിഴുങ്ങുവാൻ വാവിളറുക്കുന്ന സിംഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവനല്ല, നിന്നെ കടിച്ചു കീറുവാൻ വരുന്നവന്റെ വായടച്ച് നിന്നെ വിടുവിച്ചെടുക്കുന്നവനാ എന്റെ ദൈവം. നീ തണ്ടു വലിച്ചു ഭാരപ്പെട്ട് കുഴഞ്ഞു കുഴഞ്ഞു നീ തളരുമ്പോൾ തിരമാലകൾ നിന്നെ മൂടുന്നത് കണ്ട് നോക്കി നിൽക്കുന്നവനല്ല അവൻ. നിന്നെ ഇളക്കി മറിച്ചതിനെ ചവിട്ടി നിർത്തി നാലാം യാമത്തിൽ ഇറങ്ങി വന്ന് തിരമാലകളെ ശാന്തമാക്കി ശാന്ത തുറമുഖത്തെത്തിക്കുന്നവനവൻ. പത്രോസെ, കാരാഗ്രഹത്തിൽ നിന്നെ അടച്ച് യാക്കോബിനെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുവാൻ നോക്കുമ്പോൾ അടങ്ങിയിരിക്കുന്നവനല്ല സ്വർഗം തന്റെ ദൂതനെ കാരാഗ്രഹത്തിൽ അയച്ച് ചങ്ങല പൊട്ടിച്ച് ഇരുമ്പ് വാതിൽ തുറന്ന് നിന്നെ വിടുവിക്കുന്നവനാ എന്റെ ദൈവം. ഇതുവരെയും ശ്രദ്ധയോടെ എന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.